ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നെഴുതിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കുട്ടികൾക്കു വേണ്ടി ഒരു ഗദ്യ കൃതി തയ്യാറാക്കിയിട്ടുണ്ട്. ധനഗുപ്തനെന്ന കച്ചവടക്കാരന്റെ അത്യാർത്ഥി എന്നാണ് പുസ്തകത്തിന്റെ പേര്. തെലുങ്ക് കഥകളെ അക്കിത്തം മലയാളത്തിലേക്ക് മൊഴിമാറ്റി തയ്യാറാക്കിയതാണ് ആ കൃതി. ഭാവി ഭാഗധേയങ്ങളായ കുട്ടികളോട് കഥ പറയുമ്പോൾ രസച്ചരട് പൊട്ടാതെ നോക്കുന്നുണ്ട് അക്കിത്തം. ഒപ്പം മൂല്യബോധങ്ങൾ പകർന്നു നൽകാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിലൊരു കഥ പറയാം. സർപ്പത്തിന്റെയും തവളയുടെയും കഥ. ഒരു വലിയ കാട്, അതിലൊരു സർപ്പം താമസിച്ചിരുന്നു. കൊടിയ വേനൽ, പച്ചപ്പുള്ള മരങ്ങൾ ഉണങ്ങി, ഭൂമി വറ്റി വരണ്ടു, സർപ്പങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികൾ ചത്തൊടുങ്ങുന്നു, ബന്ധുക്കളെല്ലാം ചത്തുപോയ ഒരു സർപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവനിൽ ഉത്സാഹം നിറഞ്ഞു. തവള കരച്ചിൽ കേൾക്കുന്നു, ജലത്തിന്റെ സാന്നിധ്യം അടുത്തുണ്ട്. ആ ദിക്കിനെ ലക്ഷ്യമാക്കി അവൻ നീങ്ങി. താമസിയാതെ ഒരു കിണറിന്റെ അടുത്തെത്തി. വെള്ളം കുടിച്ച് ദാഹം തീർക്കാം, മതിയാവോളം തവളകളെ തിന്നുകയുമാവാം. പക്ഷെ ഒരു പ്രശ്നം, കിണറ്റിലേക്ക് വഴി കാണുന്നില്ല. സർപ്പം വിളിച്ചു പറഞ്ഞു, അല്ലയോ തവളത്തമ്പുരാനെ, ദയവായി അങ്ങയുടെ അനുഗ്രഹം എന്റെ മേൽ ചൊരിയുക. ഞാൻ അങ്ങയെ സേവിക്കാൻ തയ്യാർ, പക്ഷെ അങ്ങയുടെ അടുത്തേക്കുള്ള വഴി കാണുന്നില്ല. എന്റെ മുൻഗാമികളൊക്കെ അങ്ങയുടെ മുതുമുത്തച്ഛന്മാർക്ക് ചെയ്ത ഉപദ്രവങ്ങൾ മറക്കുക, പൊറുക്കുക. അങ്ങയുടെ പുണ്യപാദങ്ങളിലെത്താൻ സദയം അനുമതി തന്നാലും. സർപ്പത്തിന്റെ പുകഴ്ത്തൽ കേട്ട് തവളരാജാവിന് സന്തോഷമായി. എങ്കിലും മന്ത്രിമാരുടെ സമ്മതം കിട്ടുന്നതുവരെ സർപ്പം കാത്തു നിൽക്കണമെന്ന് രാജാവ് പറഞ്ഞു. മന്ത്രിമാരെയെല്ലാം വിളിച്ചുവരുത്തി രാജാവ് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. ഒരു മന്ത്രി പറഞ്ഞു, ഗുണവാന്മാരെ സംബന്ധിച്ചിടത്തോളം ചങ്ങാത്തം കല്ലിലെഴുത്താണ്, ദേഷ്യം വെള്ളത്തിലെഴുത്തും. നീചന്മാർക്ക് സ്ഥിതി മറിച്ചാണ്, ചങ്ങാത്തം വെള്ളത്തിലെഴുത്തും, ദേഷ്യം കല്ലിലെഴുത്തും. മറ്റു മന്ത്രിമാരും ഇതേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും സർപ്പത്തെ സഹായിക്കണം എന്ന് തന്നെ തവള രാജാവ് ഉറപ്പിച്ചു. അപ്പോഴും ദൂരെ കിടന്നുകൊണ്ട് സർപ്പം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഒരു തുടം വെള്ളം ഞാൻ കുടിച്ചുപോയെന്ന് വെച്ച് കിണർ വറ്റുമോ? അത്യാർത്ഥി ആർക്കും നാശമേ വരുത്തൂ. തവളകൾ മറുപടി പറഞ്ഞു, ധാരാളിത്തവും അത്ര തന്നെ മോശപ്പെട്ടതാണ്. സർപ്പം പിന്നെയും പറഞ്ഞു, ചെറുപ്പകാലത്ത് തന്നെ ഞാൻ പ്രതിജ്ഞ ചെയ്തു ജീവനുള്ള ഒരു സൃഷ്ടിയെയും കൊല്ലില്ലെന്ന്. പിന്നീടും അവൻ വാതോരാതെ തവള രാജാവിനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ഒരു വയസ്സൻ തവള രാജാവിനെ ഉപദേശിച്ചു, നീചന്മാർ അതിരില്ലാതെ പുകഴ്ത്തും ഇകഴ്ത്തും രണ്ടും വിശ്വസിക്കാൻ പാടില്ല. എന്തു പറഞ്ഞിട്ടെന്ത് കാര്യം? പ്രശംസ കേട്ടു മത്തുപിടിച്ച തവള രാജാവ് സർപ്പത്തിനെ കിണറ്റിലേക്കിറങ്ങാൻ വഴി കാണിച്ചു. സർപ്പം കിണറ്റിലെത്തി, മതിയാവോളം വെള്ളം കുടിച്ചു, ചെറിയ മത്സ്യങ്ങളെയും അകത്താക്കി. ദിവസങ്ങൾ പോകെ തവള രാജാവിന് മനസാക്ഷി കുത്തു തുടങ്ങി. തങ്ങളുടെ വംശബലം ചുരുങ്ങി വരുന്നു. രാജാവ് സർപ്പത്തോട് ചോദിച്ചു, ചങ്ങാതിയാണെന്ന് നടിച്ചുകൊണ്ട് തവളക്കുഞ്ഞുങ്ങളെ ശാപ്പിടുന്നത് ശരിയാണോ? സർപ്പം പറഞ്ഞു, നോക്കൂ, നിന്റെ എല്ലാ മന്ത്രിമാരും നീചന്മാരാണ്. അവർ നിന്നോട് കളവ് പറഞ്ഞു. അവരെ സ്വതന്ത്രരാക്കിയാൽ അവർ നമ്മുടെ ചങ്ങാത്ത് നശിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ് സർപ്പം രാജാവിന്റെ കൺമുന്നിൽ വച്ച് തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ ഓരോരുത്തരെയായി വിഴുങ്ങി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ രാജാവ് തീർത്തും അവശനായി. ബാക്കിയായത് രാജാവ് മാത്രം. സർപ്പം തവള രാജാവിനോട് പറഞ്ഞു, ഞാൻ ദാഹിച്ചു വിളിച്ചപ്പോൾ എന്നോട് കരുണ കാണിക്കാതിരുന്നവനല്ലേ നീ? ഓ, ഒരു രാജാവാണത്രേ. പറഞ്ഞു തീരേണ്ട താമസം സർപ്പം രാജാവിനെയും കടിച്ചു മുറിച്ചു തിന്നു. കഥയിലെ മൂല്യബോധങ്ങൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. പക്ഷെ ഈ കഥ കുട്ടികളോട് പറയുമ്പോൾ ചിലത് ആവർത്തിച്ചു പറഞ്ഞുകൊടുക്കണം. അത് എന്തൊക്കെയെന്നോ, ഗുണവാന്മാരെ സംബന്ധിച്ച് ചങ്ങാത്തം കല്ലിലെഴുത്താണ്. അത് വെയിലേറ്റായാലും കാറ്റേറ്റാലും മഴവെള്ളം വീണാലും മാഞ്ഞു പോകില്ല. എന്നാൽ നീചന്മാരെ സംബന്ധിച്ച് ചങ്ങാത്തം വെള്ളത്തിലെഴുത്താണ്, അത് നിൽക്കില്ല. അതുകൊണ്ട് ചങ്ങാത്തം കൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. രണ്ടാമത്തേത്, സർപ്പത്തിന് തവള ചങ്ങാതിയായിരിക്കില്ല എന്നതുപോലെ ചങ്ങാതികളെ തെരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് പറഞ്ഞുകൊടുക്കണം. പുകഴ്ത്തൽ കേട്ട് മത്തുപിടിച്ച് പോകരുത് എന്ന് പ്രത്യേകം പറയണം. അവനവന് ചേരുന്ന കൂട്ടുകെട്ട് തെരഞ്ഞെടുത്തില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് പറഞ്ഞുകൊടുക്കാൻ നമ്മുടെ മുന്നിൽ അനേകം സംഭവങ്ങളുണ്ട്. അതിലൊടുവിലത്തെ സംഭവം കളമശ്ശേരിയിൽ നടന്നതാണ്. കളമശ്ശേരിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ 17-കാരനെ സുഹൃത്തുക്കൾ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. എന്തിനാണെന്നോ, ലഹരി ഉപയോഗം വീട്ടിൽ അറിയിച്ചെന്നാരോപിച്ച്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മർദ്ദനം. അതെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തി രസിക്കുകയും ചെയ്തു. കൈകൾ പിന്നിൽ കെട്ടി മുഖത്തും ചെവിടിലും ഇടിക്കുക, പുറത്ത് കൈമുട്ടുകൊണ്ട് ഇടിക്കുക, മുടി കുത്തിപ്പിടിച്ച് 3 പേർ ചേർന്ന് മർദ്ദിക്കുക. ഇങ്ങനെ ഒരു കൂട്ടുകാരനെ 3 കൂട്ടുകാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നുവെന്ന് പറഞ്ഞാൽ ചങ്ങാത്തത്തിന്റെ ആത്മാർത്ഥത വ്യക്തമാകുമല്ലോ. ലഹരി, അതുമാത്രമാണ് ഇക്കൂട്ടരുടെ ചങ്ങാതി. അതല്ലാതെ മറ്റൊന്നിനോടും ഇക്കൂട്ടർക്ക് പ്രതിപത്തിയില്ല. അത് കിട്ടാതെ വന്നാൽ അച്ഛനോ അമ്മയോ ഉടപ്പിറപ്പോ എന്നൊന്നും നോക്കില്ല. അതാണവസ്ഥയെങ്കിൽ ചങ്ങാതിയോട് എന്ത് ആത്മാർത്ഥതയുണ്ടാകും? ലഹരിക്കെതിരെ പോലീസും മറ്റു സംവിധാനങ്ങളും എത്ര ഉണർന്ന് പ്രവർത്തിച്ചിട്ടും അതിന്റെ ഉപയോഗം വ്യാപകമായിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ മക്കളെയോർത്ത് ആകുലപ്പെടുന്നു. ചങ്ങാത്തം എന്തിന്, ആരായിരിക്കണം ചങ്ങാതി എന്ന് കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് കഴിയട്ടെ. അത് മനസ്സിലാക്കാൻ കുട്ടികൾക്കും. അക്കിത്തം എഴുതിയ വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന വരികൾ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. എല്ലാവരും കരുതുന്നത് പോലെ അക്കിത്തം ഇരുട്ടിന്റെ കവിയല്ല, വെളിച്ചം മോശമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കവി ഇപ്രകാരം എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കൂ. അരിവെപ്പോന്റെ തീയിൽ ചെന്നീയാമ്പാറ്റ പതിക്കയാൽ പെറ്റേ നിടവഴിക്കുണ്ടിൽ കാണു ശിശുശവങ്ങളെ, കരഞ്ഞു ചൊന്നേൻ ഞാൻ അന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന്. അരിവെപ്പോന്റെ തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിച്ചപ്പോൾ കവിക്ക് പിറ്റേന്ന് കാണേണ്ടി വന്നത് ശിശുശവങ്ങളാണ്. ഈ ദയനീയമായ കാഴ്ച കാണേണ്ടി വന്നത് തനിക്ക് ചുറ്റും വെളിച്ചമായതുകൊണ്ടാണ്. തമസായിരുന്നെങ്കിൽ ശിശുശവങ്ങളാകുന്ന ഈ ദുഃഖങ്ങളൊന്നും തനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ് കവി പറഞ്ഞത്. അരിവെപ്പോന്റെ തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിക്കുന്നത് പോലെ ലഹരിയാകുന്ന അരിവെപ്പുകാരന്റെ അരികിൽ ചെന്ന് നമ്മുടെ കുട്ടികളാകുന്ന ഈയാമ്പാറ്റ പതിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നല്ലാതെ മറ്റെന്തു പറയാൻ.